പാഠം 14 പന്തക്കുസ്തായും വിശ്വാസ പ്രഘോഷണവും. പന്തക്കുസ്താ ദിനം സമാഗതമായി. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നേടാനായി പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം, അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിൽ കീഴുള്ള സകല ജനപദങ്ങളിലും നിന്നുവന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവം കേട്ട് അവർ ഓടിക്കൂടി. അപ്പോൾ തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അവർ അത്ഭുതപ്പെട്ടു. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരായ ആ ജനസമൂഹത്തിലെ ഓരോരുത്തരും തങ്ങളുടേതായ ഭാഷയിലാണ് ശിഷ്യരുടെ സംസാരം ശ്രവിച്ചത്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചായിരുന്നു അവർ സംസാരിച്ചത്. ഇതിൻ്റെ അർത്ഥമെന്തെന്നറിയാതെ അവർ വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. പത്രോസിൻ്റെ പ്രസംഗം. ആ സമയം പത്രോസ് എഴുന്നേറ്റ് ആത്മാവിൻ്റെ ശക്തിയാൽ പ്രസംഗിച്ചു. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിനങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. തുടർന്ന് പഴയ നിയമ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ദൈവപുത്രനായിരുന്നുവെന്നും അവിടുന്ന് പീഡകൾ സഹിച്ച് മരിച്ച് നമ്മെ രക്ഷിച്ചുവെന്നും പിതാവായ ദൈവം അവിടുത്തെ ഉയർപ്പിച്ചുവെന്നും പത്രോസ് വ്യക്തമാക്കി. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമാക്കി അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇത് കേട്ട ജനം ഹൃദയം നുറുങ്ങി. തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അവൻ്റെ വചനം ശ്രവിച്ച് ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർന്നു. രക്ഷപ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. തോമസ് ലീഹ, ഭാരതത്തിൽ. ഈശോയുടെ സുവിശേഷവുമായി ശിഷ്യസമൂഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായി. ദിദീമോസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന തോമസ് ലീഹയാണ് ഭാരതത്തിലേക്ക് വന്നത്. AD 52 മാർ തോമസ് ലീഹ ഭാരതത്തിലെത്തിയത്. അന്ന് മുസരീസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം കപ്പലിറങ്ങി. അക്കാലത്ത് അവിടെ അനേകം യഹൂദർ താമസിച്ചിരുന്നു. November 21 നമ്മൾ തോമസ് ലീഹായുടെ ഭാരത പ്രവേശനത്തെ അനുസ്മരിക്കുന്നു. 7 മാർ തോമസ് ലീഹ ഭാരതത്തിൽ 7 സ്ഥാപിച്ചു എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. ഇതിനെ അക്ഷരാർത്ഥത്തിൽ പള്ളികളുടെ നിർമ്മാണമായി കരുതരുത്. 7 അദ്ദേഹം സഭാസമൂഹത്തിന് അടിത്തറയിട്ടു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരണം, കൊല്ലം, നിലയ്ക്കൽ, കോക്കമംഗലം, കോട്ടക്കാവ്, കൊടുങ്ങല്ലൂർ, പാലയൂർ എന്നിവയാണ് ആ 7. തോമസ് ലീഹ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പള്ളി തിരുവിതാംകോട് അരപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. മാർ തോമസ് ലീഹയെക്കുറിച്ച് വളരെയധികം വിവരങ്ങൾ നൽകുന്ന ഒരു അപ്രമാണിക ഗ്രന്ഥമാണ് തോമായുടെ നടപടികൾ. തോമസ് ലീഹ എങ്ങനെയാണ് ഭാരതത്തിൽ വന്നതെന്നും സുവിശേഷം പ്രസംഗിച്ചതെന്നും രക്തസാക്ഷിയായതെന്നും ഒക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. പുരാതന പാട്ടുകളും മാർഗംകളി, പരിചമുട്ടുകളി തുടങ്ങിയ കലാരൂപങ്ങളും മാർ തോമസ് ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നു. 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ച് ശത്രുക്കളുടെ ശൂലത്താൽ മുറിവേറ്റ് തോമസ് ലീഹ രക്തസാക്ഷിത്വം വരിച്ചു. പെരിയമലയിൽ അദ്ദേഹം സംസ്കരിക്കപ്പെട്ടു. July 3 ദുക്രാന തിരുനാൾ എന്ന പേരിൽ ഭാരത ക്രൈസ്തവ സമൂഹം ഇതിൻ്റെ ഓർമ്മ ആചരിക്കുന്നു. 1972 തോമസ് ലീഹായുടെ 19 ചരമശതാബ്ദി ആഘോഷിച്ചപ്പോൾ ആറാം പൗലോസ് പാപ്പ അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ സ്ലീഹ എന്ന് പ്രഖ്യാപിച്ചു. കൈത്താക്കാലം. പന്തക്കുസ്ത തിരുനാളിന് ശേഷം 7 ആഴ്ചകൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് കൈത്താക്കാലം ആരംഭിക്കുന്നത്. അന്ന് സഭയുടെ അടിസ്ഥാനമായ 12 സ്ലീഹന്മാരുടെ തിരുനാളാണ്. സ്ലീഹന്മാരുടെ പ്രവർത്തന ഫലമായി വേരു പിടിച്ചു വളർന്ന സഭ ധാരാളം വിശുദ്ധർക്കും രക്തസാക്ഷികൾക്കും ജന്മം നൽകി. വിശുദ്ധിയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായി സഭ വളർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് കൈത്താക്കാലം അനുസ്മരിപ്പിക്കുന്നത്. കൈത്ത എന്ന സുറിയാനി വാക്കിന് വേനൽക്കാലം എന്നാണ് അർത്ഥം. ഫലാഗമകാലം എന്നും ഈ കാലം അറിയപ്പെടുന്നു. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഓർമ്മ കൈത്താക്കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ആചരിക്കുന്നു. വിശുദ്ധിയുടെ സദ്ബലങ്ങൾ പുറപ്പെടുവിക്കാൻ ഈ കാലം നമ്മെ സഹായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ മാതൃക അനുസരിച്ച് അങ്ങയോടുകൂടെ മരിക്കാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമേ. നമുക്ക് പാടാം ഗാനം.
പന്തക്കുസ്താസുദിനത്തിൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം സ്ലീഹന്മാരിലെഴുന്നള്ളി ഹൃദയം നിറയും ദൈവികമാം നവചൈതന്യമിയുന്നവരായി അവരീതരയിലുടനീളം സുവിശേഷത്തിൻ സാക്ഷികളായി.
കവിത.
പന്തക്കുസ്താ തിരുനാളിൽ തീനാവുകൾ തൻ രൂപത്തിൽ സ്ലീഹന്മാരിലെഴുന്നള്ളി പാവനരൂഹ കണ്ടാലും നവമായുള്ളൊരു ചൈതന്യം നിറയും ഹൃദയവുമായവരോ ധരണിയിലെങ്കും സുവിശേഷം ഘോഷിക്കുകയായി ഭയമന്യേ.
ദൈവവചനം വായിക്കാം, വിവരിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2 1-47 വാക്യങ്ങൾ. വഴി കാട്ടാൻ ഒരു തിരുവചനം. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പസ്തോല പ്രവർത്തനം 2:42 വാക്യം. നമുക്ക് പ്രവർത്തിക്കാം. മാർത്തോമാസ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളുടെ പേരെഴുതുക. എൻ്റെ തീരുമാനം. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ തള്ളിക്കളയാതെ അവയ്ക്കനുസൃതമായി നല്ല പ്രവൃത്തികൾ ചെയ്ത് ഞാൻ ജീവിക്കും.